ഓം ശാന്തി. 4/7/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, ജ്ഞാനസാഗരനായ ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 3 നേത്രം തരാനായി വന്നിരിക്കുകയാണ്. അതിലൂടെ നിങ്ങളുടെ ആത്മാവാകുന്ന ജ്യോതി തെളിയുന്നു. ചോദ്യം: ബാബയെ എന്തുകൊണ്ടാണ് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ് എന്ന് പറയുന്നത്? ബാബ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യിപ്പിക്കുന്നത്? ഉത്തരം: ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുരളി കേൾപ്പിക്കുക എന്ന കർത്തവ്യമാണ് ചെയ്യുന്നത്. മുരളി കേൾപ്പിച്ച് മന്ത്രം നൽകി നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി പിന്നീട് നിങ്ങളിലൂടെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ സന്ദേശികൾ, എല്ലാവർക്കും സന്ദേശം നൽകുന്നു. ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമതം നൽകുന്നു. ഇതുതന്നെയാണ് എന്റെ ആശീർവാദം അല്ലെങ്കിൽ കൃപ. ഗീതം: ഇന്ന് അതിരാവിലെ ആരാണ് വന്നത്? ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. നമ്മുടെ 3 നേത്രം ശരിക്കും തുറക്കാൻ തക്കവണ്ണം അതിരാവിലെ നമ്മൾ കുട്ടികളെ ഉണർത്താൻ വന്നത് ആരാണ്? ജ്ഞാനസാഗരനായ പരമപിതാ പരമാത്മാവിലൂടെ നമ്മുടെ ജ്ഞാനത്തിന്റെ 3 നേത്രം തുറന്നിരിക്കുന്നു. ബാബ ആത്മാവാകുന്ന ജ്യോതിയെ തെളിയിക്കുന്നു എന്ന് മനസ്സിലായി. എന്നാൽ ബാബ അച്ഛനാണെന്ന് ആർക്കും അറിയില്ല. ബ്രഹ്മസമാജത്തിലുള്ളവർ പറയുന്നു, പരമാത്മാവ് ജ്യോതിയാണ്, പ്രകാശമാണ്. അവർ ക്ഷേത്രത്തിലെപ്പോഴും ജ്യോതിയാണ് തെളിയിക്കുന്നത്. കാരണം പരമാത്മാവ് ജ്യോതിയാണെന്നാണ് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മസമാജത്തിലുള്ളവരുടെ ക്ഷേത്രത്തിൽ ജ്യോതി തെളിയിച്ചു വെക്കുന്നത്. ബാബ തിരി ഉപയോഗിച്ചല്ല ആത്മാവാകുന്ന വിളക്ക് കത്തിക്കുന്നത്. ഈ കാര്യം തന്നെ വേറിട്ടതാണ്. ഈശ്വരന്റെ ഗതിയും മതവും വേറിട്ടതാണെന്ന് പാടാറുണ്ട്. ബാബ സദ്ഗതിക്ക് വേണ്ടിയാണ് ജ്ഞാനം യോഗം പഠിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം. പഠിപ്പിക്കാനും ആരെങ്കിലും വേണമല്ലോ. ശരീരം പഠിപ്പിക്കില്ലല്ലോ. എല്ലാം ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. ആത്മാവിൽ തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരങ്ങൾ ഉള്ളത്. ഈ സമയത്ത് രാവണൻ പ്രവേശിച്ചത് കാരണം മനുഷ്യരുടെ സംസ്കാരങ്ങളെല്ലാം മോശമാണ്. അർത്ഥം, 5 വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദേവതകളിൽ ഈ 5 വികാരങ്ങൾ ഇല്ല. ഭാരതത്തിൽ ദൈവിക സംസ്കാരമുണ്ടായിരുന്നപ്പോൾ ഈ മോശമായ സംസ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. സർവഗുണസമ്പന്നരായിരുന്നു. ദേവീ ദേവതകളുടെ നല്ല സംസ്കാരത്തെയാണ് നിങ്ങളിപ്പോൾ ധാരണ ചെയ്യുന്നത്. എല്ലാവർക്കും സെക്കൻഡിൽ സദ്ഗതി നൽകുന്നത് ബാബ മാത്രമാണ്. ഭക്തിമാർഗത്തിലുള്ള ഗുരുക്കന്മാർക്കും സന്യാസിമാർക്കും ഒന്നും ഒരാളുടെയും സദ്ഗതി ചെയ്യാൻ സാധിക്കില്ല. ബാബ വരുന്നതിലൂടെ മാത്രമാണ് എല്ലാവരുടെയും സദ്ഗതി ഉണ്ടാകുന്നത്. പതീതമായ ലോകത്തിന്റെ വിനാശം ചെയ്ത് പാവനമായ ലോകത്തിന്റെ ഉദ്ഘാടനം ചെയ്യൂ അഥവാ വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞാണ് പരമപിതാ പരമാത്മാവിനെ വിളിക്കുന്നത്. ബാബ വന്ന് ശിവശക്തി മാതാക്കളിലൂടെ ഗേറ്റ് തുറപ്പിക്കുന്നു. വന്ദേ മാതരം എന്നാണ് പാടപ്പെട്ടിട്ടുള്ളത്. ഈ സമയത്ത് അമ്മമാരെയൊന്നും വന്ദിക്കാൻ സാധിക്കില്ല. കാരണം ആരും ശ്രേഷ്ഠാചാരിയല്ല. യോഗബലത്തിലൂടെ ജനിക്കുന്നവരെയാണ് ശ്രേഷ്ഠാചാരികളെന്ന് പറയുന്നത്. ലക്ഷ്മി നാരായണനെ ശ്രേഷ്ഠാചാരികളെന്നാണ് പറയുന്നത്. ദേവീ ദേവതകളുണ്ടായിരുന്നപ്പോൾ ഭാരതം ശ്രേഷ്ഠാചാരിയായിരുന്നു. ഈ കാര്യങ്ങളൊന്നും മനുഷ്യർക്ക് അറിയില്ല. അവർ അവരവരുടെ പദ്ധതികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയും രാമരാജ്യം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിലൂടെ ഈ ലോകം രാവണരാജ്യമാണെന്ന് തെളിയുന്നു. ഭാരതം പതീതമാണ്. എന്നാൽ രാമരാജ്യത്തിന്റെ സ്ഥാപനയും രാവണ രാജ്യത്തിന്റെ വിനാശവും ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പരിധിയില്ലാത്ത ബാപ്പുജി വേണം. രാവണ രാജ്യത്തിന് ഇപ്പോൾ തീ പിടിക്കണം എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. എല്ലാ ആത്മാക്കളും അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. ബാബയാണ് വന്ന് ഉണർത്തിയത്. ഭക്തിയാകുന്ന രാത്രി പൂർത്തിയായി, പകൽ ആരംഭിക്കുകയാണ്. ബാബ സംഗമയുഗത്തിലാണ് വന്നിട്ടുള്ളത്. ബാബ കുട്ടികൾക്ക് ദിവ്യദൃഷ്ടിയും ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രവും നൽകുന്നു. ഈ നേത്രത്തിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും അറിഞ്ഞുകഴിഞ്ഞു. ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും അവിനാശിയുമായ ഡ്രാമയാണ്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കെത്ര ഉണർവാണ് ഉള്ളത്? മുഴുവൻ ലോകവും ഉറങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ വിശ്വത്തിന്റെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ചും മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനത്തെക്കുറിച്ചും അറിയാം. ബാക്കി മുഴുവൻ ലോകവും കുംഭകർണന്റെ അജ്ഞതയാകുന്ന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. പതിത പാവനൻ ആരാണ് എന്നാർക്കും അറിയില്ല. അല്ലയോ പതിത പാവന, വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്നാൽ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കിത്തരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ സൃഷ്ടി ചക്രത്തെ അറിയുന്നതിലൂടെയാണ് ചക്രവർത്തി രാജാവായി മാറുന്നത്. ഓർമ്മയിലൂടെയാണ് പാവനമായി മാറുന്നത്. വിനാശം മുന്നിൽ നിൽക്കുകയാണെന്നും യുദ്ധം ഉണ്ടാകണമെന്നും അറിയാം. കൌരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. പാണ്ഡവർ ആരായിരുന്നു ഇതും ആർക്കും അറിയില്ല. സേനയുടെ കാര്യമൊന്നുമില്ല. നിങ്ങൾ പാണ്ഡവരുടെ പക്ഷത്ത് സാക്ഷാൽ പാരലൌകിക പരമപിതാവുണ്ട്. പാരലൌകിക പരമാത്മാവിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. കൃഷ്ണന്റെ ആത്മാവ് 84 ജന്മങ്ങൾ അനുഭവിച്ച് ഈ സമയം ബാബയിൽ നിന്ന് സമ്പത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോൾ വിനാശത്തിന് മുൻപ് നിങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായും സതോപ്രധാനമായി മാറണം. ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞും താമരപുഷ്പത്തിനു സമാനം പവിത്രമായി മാറണം. പാടിയിട്ടുമുണ്ട് ഭഗവാനു വാച, ഗൃഹസ്ഥത്തിലിരുന്നും ഈ ഒരു ജന്മം പവിത്രമായി മാറൂ. കഴിഞ്ഞുപോയത് കഴിഞ്ഞു, അത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. സൃഷ്ടി സതോപ്രധാനമായി മാറണമെന്നത് ഡ്രാമയുടെ ഭാവിയാണ്, ഈശ്വരന്റെ ഭാവിയല്ല. ഈ ഡ്രാമയുടെ ഭാവിയും ഇങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അത് ബാബ മനസ്സിലാക്കിത്തരികയാണ്. പകുതി കൽപ്പം പൂർത്തിയാകുമ്പോഴാണ് ബാബ വരുന്നത്. ബാബ പറയുന്നു, രാത്രി പൂർത്തിയായി, പകൽ ആരംഭിക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. ശിവരാത്രി എന്നല്ലേ പറയുന്നത്? ശിവന്റെ പൂജാരിമാർ ശിവരാത്രി അംഗീകരിക്കാറുണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ അവധി പോലും നിർത്തലാക്കിയിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും അവധിയുണ്ടായിരിക്കണം. ശിവബാബ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. ബാബ തന്നെയാണ് എല്ലാവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നത്. ബാബയുടെ ജയന്തി എല്ലാ ധർമ്മസ്ഥാപകരും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും ആഘോഷിക്കണം. ഭാരതത്തിലാണ് ബാബ പ്രത്യേകിച്ചും വന്ന് സദ്ഗതി നൽകുന്നത്. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ദേവതകൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. ഒരു വിഭജനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അഖണ്ഡവും ഉറച്ചതും സുഖശാന്തിയുടെയും സമ്പത്തിന്റെയും ദൈവീകമായ രാജ്യം നമ്മൾ വീണ്ടും പ്രാപ്തമാക്കുകയാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് 5000 വർഷങ്ങൾക്ക് മുൻപും ലഭിച്ചിരുന്നു. സൂര്യവംശികളുടെയും ചന്ദ്രവംശികളുടെയും രാജ്യത്തിൽ ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. പാടാറുമുണ്ട് രാമരാജ രാമപ്രജ. സത്യുഗത്തിൽ അധർമ്മത്തിന്റെ കാര്യമൊന്നും ഇല്ല. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നും ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ നാഭിയിൽ നിന്ന് വിഷ്ണു ഉണ്ടാകുന്നു. ഇതെന്തൊരു അത്ഭുതകരമായ ചിത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാരാണ് അവസാനം ബ്രഹ്മാ സരസ്വതിയും ജഗദംബയും ജഗത് പിതാവുമായി മാറുന്നത്. പിന്നീട് അവർ രണ്ടുപേരും വിഷ്ണു അഥവാ ലക്ഷ്മി നാരായണനായി മാറുന്നു. ഈ കാണുന്ന ചിത്രങ്ങളൊന്നും യഥാർത്ഥമല്ല എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ശിവന്റെ വലിയ ചിത്രമുണ്ടാക്കുന്നതും യഥാർത്ഥമല്ല, ഭക്തിക്ക് വേണ്ടിയാണ് വലുതാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ബിന്ദുവിനെ എങ്ങനെയാണ് പൂജിക്കുക? ബ്രഹ്മാവ് വിഷ്ണു ശങ്കരനെക്കുറിച്ചും ഒന്നും മനസ്സിലാക്കുന്നില്ല. ത്രിമൂർത്തി ബ്രഹ്മാവെന്ന് പറയുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന എന്ന് പറയുന്നുണ്ടെങ്കിലും ബ്രഹ്മാവ് സ്ഥാപനയൊന്നും ചെയ്യുന്നില്ല. സ്വർഗത്തിന്റെ സ്ഥാപന ബ്രഹ്മാവാണോ ചെയ്യുന്നത്? സ്വർഗത്തിന്റെ സ്ഥാപന പരമപിത പരമാത്മാവാണ് ചെയ്യുന്നത്. ഈ വ്യക്തത്തിലുള്ള ബ്രഹ്മാവിന്റെ ആത്മാവ് പതീതമാണ്. ഈ ബ്രഹ്മാവിന്റെ ആത്മാവ് തന്നെയാണ് പാവനമായി മാറി തിരിച്ചു പോകുന്നത്. പിന്നീട് സത്യുഗത്തിൽ വന്ന് നാരായണനായി മാറും. അപ്പോൾ പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായും ഇവിടെ വേണമല്ലോ. എന്നാൽ ചിത്രം കാണിച്ചിരിക്കുന്നത് സൂക്ഷ്മവതനത്തിലാണ്. വാസ്തവത്തിൽ ഈ ജ്ഞാനത്തിന്റെ അലങ്കാരങ്ങളെല്ലാം നിങ്ങളുടേതാണ്. പക്ഷെ കാണിച്ചിരിക്കുന്നത് വിഷ്ണുവിനെയാണ്. രാത്രിയും പകലും ഭക്തി ചെയ്താൽ സാക്ഷാത്കാരം ഉണ്ടാകാറുണ്ട്. മീര എന്ന പേരും പ്രശസ്തമാണ്. പുരുഷന്മാരിൽ നമ്പർ വൺ ഭക്തനാണ് നാരദൻ. അമ്മമാരിൽ വെച്ച് മീരയും. ഇപ്പോൾ നിങ്ങൾ നാരായണനെ അഥവാ ലക്ഷ്മിയെ വരിക്കുന്നതിനു വേണ്ടിയാണ് ഈ ജ്ഞാനം കേൾക്കുന്നത്. നിങ്ങളുടെ സ്വയംവരമാണ് ഉണ്ടാകുന്നത്. നാരദൻ സഭയിൽ വന്ന് ലക്ഷ്മിയെ വരിക്കണമെന്ന് പറഞ്ഞതായും കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങളാണ് ലക്ഷ്മിയെ വരിക്കാൻ യോഗ്യതയുള്ളവരായി മാറുന്നത്. ബാക്കിയെല്ലാം ഭക്തിമാർഗത്തിലെ കഥകളാണ്. ബാബയാണ് ശരിയായ കാര്യം മനസ്സിലാക്കി തരുന്നത്. ലക്ഷ്മിയെ സത്യയുഗത്തിലും നാരദനാകുന്ന ഭക്തനെ ദ്വാപരയുഗത്തിലുമാണ് കാണിക്കുന്നത്. സത്യയുഗത്തിൽ നാരദൻ എങ്ങനെ വന്നു? രാധയും കൃഷ്ണനുമാണ് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണനായി മാറുന്നത്. ഇതും ഭാരതവാസികൾക്കറിയില്ല. എത്ര അജ്ഞതയാകുന്ന അന്ധകാരത്തിലാണ്. ബാബ മംഗളകാരിയാണ്. നിങ്ങളെയും ബാബ മംഗളകാരിയാക്കി മാറ്റുന്നു. മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും എന്ന് വിചാരസാഗര മന്ഥനം ചെയ്യണം. ചിത്രങ്ങളെല്ലാം എങ്ങനെയുണ്ടാക്കാം എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ഗാന്ധിജിയുടെ നാഭിയിൽ നിന്ന് നെഹ്റു വന്നു. വിഷ്ണുവെന്ന ദേവത എവിടെ കിടക്കുന്നു? ഈ മനുഷ്യര് എവിടെ കിടക്കുന്നു? ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നത്. നിങ്ങളിൽ സംഖ്യാക്രമമനുസരിച്ചാണ് സന്തോഷമുണ്ടാകുന്നത്. നമ്മളെ പരിധിയില്ലാത്ത ബാബയാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ല. കാരണം ഗീതയിൽ കൃഷ്ണ ഭഗവാനുവാച എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭഗവാൻ എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് ഗീത കേൾപ്പിച്ചത്, അതിന്റെ തീയതിയും മാസവും ഒന്നുമില്ല. കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണെന്ന് പറയുന്നു. ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്. ബ്രാഹ്മണരുടെ വൃക്ഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധി പ്രാപിച്ച് പ്രാപിച്ച് എണ്ണമറ്റതായി മാറും. വർണ്ണങ്ങളിലൂടെ എങ്ങനെയാണ് ചക്രം കറങ്ങുന്നതെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. നമ്മൾ ബ്രാഹ്മണരുടെ വർണ്ണം ഏറ്റവും ഉയർന്നതാണ്. നമ്മൾ ഭാരതത്തിന്റെ ഗുപ്തവും സത്യവുമായ ആത്മീയ സാമൂഹിക സേവകരാണ്. നമ്മളിലൂടെയാണ് പരമപിത പരമാത്മാവ് സേവനം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ആത്മീയ സേവനമാണ് ചെയ്യുന്നത്. മനുഷ്യർ ഭൗതികമായ സേവനമാണ് ചെയ്യുന്നത്. ഭാരതത്തിന് വേണ്ടി എന്ത് സേവനമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ പറയൂ, ഞങ്ങൾ ആത്മീയ സേവാധാരികളാണ്. സ്വർഗത്തിന്റെ ഉദ്ഘാടനവും സ്ഥാപനയും ചെയ്യിക്കുന്നു. ശിവബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ശിവബാബയാണ് ചെയ്യിപ്പിക്കുന്നത്, ബാബ ചെയ്യുന്നുമുണ്ട്. മുരളി ആരാണ് കേൾപ്പിക്കുന്നത്? അപ്പോൾ കർമ്മമല്ലേ ചെയ്യുന്നത്? നിങ്ങളെയും മുരളി കേൾപ്പിക്കാൻ പഠിപ്പിക്കുന്നു. മന്മനാഭവ എന്ന മഹാമന്ത്രവും നൽകുന്നു. കർമ്മവും പഠിപ്പിച്ചില്ലേ? പിന്നീട് മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ പറയുന്നു. അതുകൊണ്ടാണ് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമെന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികളും ഈ പാഠങ്ങൾ തന്നെയാണ് നൽകുന്നത്. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. നിങ്ങൾ കുട്ടികൾ ഈ സന്ദേശമാണ് എത്തിക്കേണ്ടത്. മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തതിനു ശേഷം സ്വയം ഓർമ്മിക്കുന്നില്ലെങ്കിൽ പിന്നെന്താണ് സംഭവിക്കുക? മറ്റെല്ലാവരും പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ടു പോകും. സന്ദേശം കേൾപ്പിക്കുന്നവർ പിന്നിലായി പോകും. ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തില്ലെങ്കിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കില്ല. മറ്റെല്ലാവരും ഓർമ്മയുടെ യാത്രയിലൂടെ പാവനമായി മാറും. ബാബ ബന്ധനസ്ഥരായ അമ്മമാരുടെ ഉദാഹരണം പറയാറുണ്ടല്ലോ. അവർ കൂടുതൽ സമയം ഓർമ്മയിൽ ഇരിക്കുന്നു. ബാബയെ കാണാതെ തന്നെ അവർ കത്തുകൾ എഴുതുന്നു. ബാബ, ഞങ്ങൾ അങ്ങയുടേതായി മാറിക്കഴിഞ്ഞു. തീർച്ചയായും പവിത്രമായി ജീവിക്കും. നിങ്ങൾക്ക് ബാബയോട് പ്രീത ബുദ്ധിയാണ്. നിങ്ങളുടെ മാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിഷ്ണുവിന്റെ മാലയിലും രുദ്രമാലയിലും മുകളിലായിട്ടാണ് ജോഡി കാണിച്ചിരിക്കുന്നത്. മാലയിലെ ആദ്യത്തെ പൂവിനെയും രണ്ട് മുത്തിനെയുമാണ് നമസ്കരിക്കുന്നത്. പിന്നീടാണ് മുത്തുകൾ ഉള്ളത്. നിങ്ങളാണ് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നത്. അതിനാൽ ഈ മാല നിങ്ങളുടെ തന്നെ ഓർമ്മ ചിഹ്നമാണ്. ബാബയാണ് ഈ ഗീതാജ്ഞാനയജ്ഞം രചിച്ചത്. ഈ യജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകും. ബാബ അതിസ്നേഹിയായ പിതാവാണ്. നിങ്ങൾക്ക് ഭാവിയിലെ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സദാ സുഖത്തിന്റെ സമ്പത്ത് നൽകുന്നു. ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് കൽപ്പം മുൻപ് സമ്പത്തെടുത്തവർ തീർച്ചയായും വരും. ബാബ പറയുന്നു, കുട്ടികളെ സുഖധാമത്തിലേക്ക് പോകാൻ പാവനമായി മാറണം. ബാബയെ ഓർമ്മിക്കൂ. കൃപ കാണിക്കൂ, സഹായിക്കൂ എന്നൊന്നും പറഞ്ഞ് ഒന്നും യാചിക്കരുത്. ഇല്ല, ബാബ എല്ലാവരെയും സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കാണ് പുരുഷാർത്ഥം ചെയ്യേണ്ടത്. ആശീർവാദത്തിന്റെ കാര്യമില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഓർമ്മിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. നിർദ്ദേശം നൽകുന്നത് തന്നെയാണ് ബാബയുടെ കൃപ. പിന്നെ കഴിക്കുകയോ കുടിക്കുകയോ കറങ്ങുകയോ ചെയ്തോളൂ. നിങ്ങൾ പവിത്രമായ ഭോജനമാണ് കഴിക്കേണ്ടത്. നമ്മളാണ് ദേവീദേവതയായി മാറുന്നത്. സത്യുഗത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിക്കണം. ഈ വസ്തുക്കളൊന്നും സത്യുഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. വിത്ത് തന്നെയില്ല. സത്യുഗത്തിൽ രോഗങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഇപ്പോൾ നോക്കൂ, എത്ര രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. സത്യുഗത്തിൽ തമോഗുണിയായ ഒരു വസ്തുവും ഉണ്ടായിരിക്കുകയില്ല. ഓരോ വസ്തുവും സത്വപ്രധാനമായിരിക്കും. ഇവിടെ മനുഷ്യർ നോക്കൂ, എന്തെല്ലാമാണ് കഴിക്കുന്നത്. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. മറ്റെല്ലാ സംഘവും ഉപേക്ഷിച്ച് എന്നോട് കൂട്ടുകൂടൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, കഴിഞ്ഞത് കഴിഞ്ഞു. കഴിഞ്ഞതിനെ മറന്ന് ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ടും സത്വപ്രധാനമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വിനാശത്തിന് മുൻപ് തീർച്ചയായും പാവനമായി മാറണം. രണ്ട്, ഭാരതത്തെ സ്വർഗമാക്കി മാറ്റാനുള്ള സത്യമായ സേവനത്തിൽ മുഴുകിയിരിക്കണം. കഴിക്കുന്നതും കുടിക്കുന്നതും വളരെ ശുദ്ധമായിരിക്കണം. പവിത്രമായ ഭോജനം മാത്രം കഴിക്കണം. വരദാനം: സ്ഥൂല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും തന്റെ മനോവൃത്തിയിലൂടെ വിശ്വപരിവർത്തന സേവനത്തിന്റെ ഉത്തരവാദിത്വമെടുക്കുന്ന ആത്മാക്കളായി ഭവിക്കട്ടെ. ഏതൊരു സ്ഥൂല കാര്യം ചെയ്യുമ്പോഴും സദാ ഈ സ്മൃതിയുണ്ടായിരിക്കണം: ഞാൻ വിശ്വനാടകവേദിയിൽ വിശ്വമംഗളത്തിന്റെ സേവനം ചെയ്യാൻ നിമിത്തമാണ്. എനിക്കെന്റെ ശ്രേഷ്ഠമായ മനോവൃത്തിയിലൂടെ വിശ്വപരിവർത്തനം ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സ്മൃതിയിലൂടെ അശ്രദ്ധ സമാപ്തമാകും. മാത്രമല്ല, സമയം വ്യർത്ഥമാകുകയുമില്ല. ഓരോ സെക്കൻഡിനെയും അമൂല്യമെന്ന് മനസ്സിലാക്കി വിശ്വമംഗളം അല്ലെങ്കിൽ ജഡത്തെ ചൈതന്യമാക്കി പരിവർത്തനം ചെയ്യുന്ന കർത്തവ്യം സഫലമാക്കിക്കൊണ്ടിരിക്കും. സ്ലോഗൻ: ഇപ്പോൾ യോദ്ധാവായി മാറുന്നതിന് പകരം നിരന്തര യോഗികളായി മാറൂ. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ശക്തിശാലി ഓർമ്മ അനുഭവിക്കൂ. എങ്ങനെയാണോ ദുഃഖിതരായ ആത്മാക്കളുടെ മനസ്സിൽ ഇപ്പോൾ വിനാശമുണ്ടാകും എന്ന തോന്നൽ ഉണ്ടാകുന്നത്, അതുപോലെ താങ്കൾ വിശ്വമംഗളകാരികളായ ആത്മാക്കളുടെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും മംഗളമുണ്ടാകട്ടെ, അതിനുശേഷം മാത്രമേ സമാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന സങ്കല്പമാണ് ഉയരേണ്ടത്. വിനാശകാരികൾക്ക് മംഗളകാരികളായ ആത്മാക്കളുടെ സങ്കല്പങ്ങളിലൂടെ സൂചന ലഭിക്കണം. അതിനായി താങ്കളേവർ റെഡി ആകുന്നതിനുള്ള പവർഫുൾ സങ്കല്പത്തിലൂടെയും ജ്വാലാസ്വരൂപത്തിലൂടെയും വിനാശജ്വാല ആളിക്കത്തിക്കണം. ഓം ശാന്തി.